السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودرنا رسول الله صلى الله عليه وسلم يد جيب شريطرم سيرة النبوية ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്ന് വേണം. 75-ാമത്തെ ഒരു ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കഴിഞ്ഞ ഭാഗത്ത് ഉഹുദിൻ്റെ ആ രണാങ്കണത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ചില നിമിഷങ്ങൾ, രണ്ടാം പകുതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം സ്വഹാബികളോടൊപ്പം ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടതും അവരെല്ലാം റസൂലുള്ളാഹിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോരാടി അവസാനം കേവലം രണ്ടാളുകൾ, ത്വൽഹ ഇബ്ന് ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅദ് ഇബ്ന് അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം റസൂലുള്ള ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടതും ആ സന്ദർഭത്തിൽ റസൂലുള്ള കേൾക്കേണ്ടി വന്ന ചില പരിക്കുകളെല്ലാം ആ ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ യുദ്ധക്കളത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കിംവദന്തി പരന്നതും അത് കേട്ട് ഒരു പറ്റം സ്വഹാബികൾ അങ്ങേയറ്റം നിരാശരായി യുദ്ധക്കളത്തിലിരുന്നതും അതൊന്നും വകവെക്കാതെ മറ്റു ചില സ്വഹാബികൾ അനസ് ഇബ്നു നള്ളാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ധീരമായി പോരാടിയ ചരിത്രമെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. റസൂലുള്ള ഒരു വിഭാഗം ആളുകൾ മുഴുവൻ സ്വഹാബികളെല്ലാം പല ആളുകളും റസൂലുള്ള വധിക്കപ്പെട്ടു എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ യുദ്ധക്കളത്തിലുണ്ടെന്ന് ആദ്യമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞത് പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. സീറത്ത് ഇബ്നു ഹിഷാമിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് മദീനയിലുള്ള ആ ഷാഇറ കബി, അതേപോലെ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സീറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വരാനിരിക്കുകയാണ് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൂറത്ത് തൗബയുടെ 118-ാമത്തെ വചനം വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്നുള്ള ആയത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല പരാമർശിച്ച പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ യുദ്ധക്കളത്തിൻ്റെ ഉഹുദിൻ്റെ ആ യുദ്ധക്കളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയ സന്ദർഭത്തിൽ ഒരല്പം ഉയർന്ന ഭാഗത്ത് അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടെത്തുകയാണ്. അദ്ദേഹം റസൂലുള്ളാഹിനെ തിരിച്ചറിയാണ്. എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞതെന്ന് വിചിത്രമാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഉദ്ധരണിയിൽ, റഅയ്തു ഐനൈഹി തുസ്റഹാനി മിൻ തഹ്തിൽ മിഗ്ഫർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ ധരിച്ച ഹെൽമെറ്റിനടിയിൽ തിളങ്ങുന്ന ആ രണ്ട് കണ്ണുകൾ കണ്ട സന്ദർഭത്തിൽ ആ കണ്ണുകളുടെ ബ്രൈറ്റ്നസ് കണ്ടിട്ടാണ് അദ്ദേഹം റസൂലുള്ളാഹിനെ ആ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞത്. സുബ്ഹാന, അത്ര മനോഹരമാണ്. അദ്ദേഹം ആ റസൂലുള്ളാഹിയാണെന്നത് മനസ്സിലാക്കിയ ഉടനെ തന്നെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫനാദൈതു ബിഅലാ സൗതി, അത്യുച്ചത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ അബ്ഷിറു ഹാദാ റസൂലുള്ളാഹ്, ഏ മുസ്ലിങ്ങളെ സന്തോഷിക്കുക, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്യുച്ചത്തിൽ ആ യുദ്ധക്കളത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷാറ റസൂലുള്ളാഹി അൻ അൻസുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഒരു സിഗ്നൽ നൽകി. ആ രൂപത്തിൽ വിളിച്ചു പറയല്ല എന്ന് റസൂലുള്ളാഹി ഒരു ഇഷാറ നൽകി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പല ശത്രുക്കളും അവരുടെ മെയിൻ ടാർഗറ്റായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീഴടക്കി എന്നുള്ള ധാരണയിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഹരത്തിൻ്റെ ആ ശക്തി കുറഞ്ഞു വരികയാണ്. ആ സന്ദർഭത്തിൽ ഈ രൂപത്തിൽ വിളിച്ചു പറയുന്നത് തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ അദ്ദേഹം ആ സന്തോഷം കാരണം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരിക്കാനുള്ള സിഗ്നൽ അദ്ദേഹത്തിന് നൽകുകയാണ്. അത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ വിവരം അറിഞ്ഞ് റസൂലുള്ളാഹിയുള്ള ആ ഭാഗത്തേക്ക് അവർ കുതിക്കുകയാണ്. ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഉദ്ധരണിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹുദിൻ്റെ ആ ദിനം ജനങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിട്ടകന്ന സന്ദർഭത്തിൽ, അതായത് റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ, ഞാനായിരുന്നു ആദ്യം റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പിന്നീട് തിരിച്ചെത്തിയത്. അപ്പോൾ ഞാൻ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ദൂരെ, അതായത് ഒരല്പം ദൂരെയാണ് റസൂലുള്ള ഉള്ളത്, ഒരല്പം ഹൈറ്റുള്ള ഭാഗത്താണ് റസൂലുള്ള നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ വരുന്ന സന്ദർഭത്തിൽ ദൂരെ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ ഒരാൾ ശക്തമായി പ്രതിരോധിക്കുന്നതായിട്ട് എനിക്ക് കാണായിരുന്നു. അത് ത്വൽഹയായിരുന്നെങ്കിൽ ത്വൽഹയാകണേന്ന് ഞാൻ ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ അത് ത്വൽഹ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ഞാൻ ആ ഭാഗത്തേക്ക്, ഹൈറ്റുള്ള ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരാൾ എന്നെ ക്രോസ് ചെയ്ത് എന്നേക്കാൾ വേഗത്തിൽ ഒരു പക്ഷിയെപ്പോലെ ഒരാൾ സന്തോഷത്തോടുകൂടെ അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയ സന്ദർഭത്തിൽ അത് അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിവേഗത്തിൽ കുതിച്ച് റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നിരവധി പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു, രണ്ട് കബിളിലും ആ ഹെൽമറ്റിൻ്റെ ആണികൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെറ്റിയെല്ലാം പൊട്ടി, പല്ലും നെറ്റിയെല്ലാം പൊട്ടി, രക്തത്തിൽ റസൂലുള്ളാഹിൻ്റെ മുഖത്തുടനീളം രക്തമാണ്. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ആദ്യമായിട്ട് റസൂലുള്ളാഹിൻ്റെ ഇരു കബിളിലുള്ള ആ ആണികൾ, ഹെൽമറ്റിൻ്റെ ആ ആണികൾ പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്നോട് കീണപേക്ഷിച്ചു, ഞാൻ അള്ളാഹു സുബ്ഹാന തആലയുടെ പേരിൽ, അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, അതിനുള്ള ചാൻസ്, അതായത് ആണി പറിക്കാനുള്ള അവസരം എനിക്ക് വിട്ടുതരണം. ആ രൂപത്തിൽ എന്നോട് കെഞ്ചിയ സന്ദർഭത്തിൽ അവസാനം ഞാൻ അതിനുള്ള അനുമതി നൽകി. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പരമാവധി വേദനിക്കാത്ത വിധം റസൂലുള്ളാഹിൻ്റെ ആ കബിളിലിറങ്ങി ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആണി അത് പറിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ഒരു വേദന ഒരു അല്പെങ്കിലും തനിക്ക് ലഭിച്ചെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തൻ്റെ മുൻഭാഗത്തുള്ള പല്ലുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കബിളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആണിയുടെ അറ്റത്ത് അദ്ദേഹം കടിച്ചു പിടിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം അത് കടിച്ചു പിടിച്ച് വലിച്ച സന്ദർഭത്തിൽ ആ ആണി പോരാണ്. ആണി മാത്രമല്ല പോകുന്നത്, അത് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആ മുൻപല്ലും പറിഞ്ഞു പോരാണ്. അത്രയും ആഴത്തിലായിരുന്നു ആണി പതിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് പല്ല് നഷ്ടപ്പെട്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്രത്തോളം വേദന സഹിച്ചു കാണണം, ചിന്തിച്ചു നോക്കുക. അപ്പോൾ അവിടെ ഒന്ന് മാത്രമായിട്ടുള്ളൂ, മറ്റേ കബിളിലും സമാനമായിട്ട് മറ്റൊരാണി തറച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതിർന്ന സന്ദർഭത്തിലും അബൂ ബീദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കേണപേക്ഷിക്കുകയാണ്. ഏതായാലും ഒന്ന് ഞാൻ പറിച്ചില്ല, അതുകൂടെ ഞാൻ പറിക്കട്ടെ എന്ന് അദ്ദേഹം കെഞ്ചിയ സന്ദർഭത്തിൽ വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അനുമതി നൽകുകയാണ്. അദ്ദേഹം സമാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അണപ്പല്ലുകൾ കൊണ്ട് അതും കടിച്ചു പിടിച്ച് വലിച്ച സന്ദർഭത്തിൽ ആ രണ്ടാമത്തെ ആണിയും പോകുന്നു, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പല്ലും കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ അതായത് ആ ഒരു പ്രോസസ്സിനിടയിൽ അബൂ ഉബൈദ ആമിർ ഉൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന് രണ്ട് പല്ലുകൾ നഷ്ടപ്പെടുകയാണ്. എത്രത്തോളം വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കബിളിൽ നിന്നും രക്തം ധാരയായിട്ട് ഒടുകുകയാണ്. ആ സന്ദർഭത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബി മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബിയുടെ രണ്ട് മക്കൾ, ഒന്ന് ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലുണ്ട്, ഇൻഷാല്ലാ അദ്ദേഹത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ പ്രസിദ്ധരായിട്ടുള്ള ഹദീസ് നിവേദകരിലെ ഒരാളായിട്ട് കടന്നു വരുന്ന അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. അബൂ സഈദുൽ ഖുദരിയെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഉഹുദിൻ്റെ ആ സൈന്യം പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹ് ആ സൈന്യത്തെ പുനഃപരിശോധിച്ച സന്ദർഭത്തിൽ പ്രായമാകാത്തത് കാരണം റസൂലുള്ളാഹ് ചില ആളുകളെ മടക്കി അയച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ മാലിക് ബിൻ സിനാൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഈ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ആ കവിളിൻ്റെ ആ മുറിവിൽ നിന്നും വരുന്ന ആ രക്തം ഉറിഞ്ചിയെടുത്തുകൊണ്ട് അദ്ദേഹം അത് ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോടത് തുപ്പിക്കളയാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ രൂപത്തിൽ അദ്ദേഹം അത് സമാനമായിട്ട് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെല്ലാം കാണാൻ സാധിക്കും. അതെല്ലാം ചെയ്ത് അദ്ദേഹം പിന്നീട് ആ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരു സ്വർഗവാസിയെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് നോക്കുക. ആ രൂപത്തിൽ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് പോയി. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ ആ യുദ്ധക്കളത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാകുന്നതെല്ലാം ഉഹുദിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഒരു വിഭാഗം ആളുകൾ അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമാനമായിട്ട് അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ സമീപത്ത് കിടക്കുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും ഒരു വിഭാഗം മുസ്ലിങ്ങൾ വന്ന് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും ഈ ഒരു വാർത്ത അറിഞ്ഞ് യുദ്ധക്കളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുനിന്നും പ്രസിദ്ധരായിട്ടുള്ള നിരവധി സ്വഹാബികൾ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ദുജാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഉഹുദിൽ മുസ്ലിങ്ങളുടെ പതാകവാഹകൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചു. അദ്ദേഹം ഷഹീദായതിനു ശേഷം പിന്നീട് ഉഹുദിൽ മുസ്ലിങ്ങളുടെ പതാക ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ ഖതാദ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെല്ലാം റസൂലുള്ളാഹിൻ്റെ സമീപത്തേക്ക് വന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഒരു സമയത്തുടനീളം മറ്റൊരു വിഭാഗം ആളുകൾ ആ ഒരു സന്ദർഭത്തിലും ശത്രുക്കൾക്കെതിരെ ശക്തമായി ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഒരല്പം മുമ്പ് നമ്മൾ പരാമർശിച്ച ആ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അതായത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഖതാദ റളിയല്ലാഹു അൻഹു, ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണിലേക്ക് വന്നൊരു അമ്പ് പതിക്കുകയാണ്. അപ്പോൾ അമ്പ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് പുറത്തേക്ക് വന്ന് ആ കവിളിലേക്ക് തൂങ്ങി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെ ഒരു മുഅ്ജിസ സംഭവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കാഴ്ച കണ്ട ഉടനെ റസൂലുള്ളാഹി വന്ന് റസൂലുള്ളാഹിൻ്റെ ആ കൈകൾ കൊണ്ട് റസൂലുള്ളാഹി ആ കണ്ണ് അതെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ കണ്ണ് അവിടേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെച്ചു. ആ കണ്ണ് അവിടേക്ക് തന്നെ വെച്ചതിന് ശേഷം റസൂലുള്ളാഹി ആ തൻ്റെ ഉമിനീർ അവിടെ പുരട്ടുകയാണ്. പിന്നീട് ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരല്പകാലഘട്ടം കൊണ്ട് തന്നെ ആ കണ്ണ് പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയെന്ന് മാത്രമല്ല, പിന്നീട് മരണം വരെ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെച്ച റസൂലുള്ളാഹിൻ്റെ ഉമിനീർ പുരട്ടിയ ആ കണ്ണിനായിരുന്നു എൻ്റെ മറ്റേ കണ്ണിനേക്കാൾ കാഴ്ചയുണ്ടായിരുന്നത്. ആ രൂപത്തിൽ ആ കണ്ണ് പിന്നീട് നിലനിന്നതെന്നെല്ലാം ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഒരല്പം ആളുകളോടൊപ്പം യുദ്ധക്കളത്തിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ധീരമായി പോരാടി റസൂലുള്ളാഹിനെ പ്രതിരോധിച്ച മറ്റൊരാൾ ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹ, ഉമ്മു അമ്മാറ എന്നുള്ള പേരിൽ പ്രസിദ്ധരായിട്ടുള്ള അവർ, അത് ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട അൻസാരി വനിതയാണ്. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബൈഅത്തുൽ അഖബ സാനി, രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത 70 ആളുകളിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ ഒന്ന് ഈ നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ അവർ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലുണ്ട്. അവർ മാത്രമല്ല, അവരുടെ ഭർത്താവും 2 മക്കൾ ഹബീബ് അബ്ദുല്ല റളിയല്ലാഹു അൻഹും, ആ 2 ആളുകൾ, അതായത് ആ ഒരു കുടുംബം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചുറ്റും ഒരു മതിൽ പോലെ നിന്ന് റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ധീര പോരാട്ട ചരിത്രമെല്ലാം ഉഹുദിൻ്റെ ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നുസൈബ റളിയല്ലാഹു അൻഹ അവർ എത്രത്തോളം എന്ന് വെച്ചാൽ, നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മുറിവേൽപ്പിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനായിട്ടുള്ള നീചനായ ഇബ്നു ഖമീ അലാനൌല്ല, അയാളുമായിട്ട് ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ ആ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ അവർ പോരടിക്കുന്നുണ്ട്. പലതവണ ഈ ഇബ്നു ഖമിയെ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ വെട്ടിയെങ്കിലും അയാളുടെ ശരീരത്തിൽ അത് പതിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾ നിരവധി ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് നിരവധി അങ്കികൾ ധരിച്ചത് കാരണം അയാളുടെ ശരീരത്തിൽ അത് ഏറ്റില്ല. അവസാനം ഈ ഇബ്നു ഖമിയ ലഅനഹുള്ള അയാൾ ഈ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയെ വെട്ടി. അവസാനം ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയുടെ ചുമലിൽ ആ വെട്ടേറ്റ് ആഴത്തിലുള്ളൊരു മുറിവേൽക്കുന്നുണ്ട്. അങ്ങനെ ഉഹുദ് ആ യുദ്ധം അവസാനിച്ച സന്ദർഭത്തിൽ 12 സാരമായിട്ടുള്ള ആ മുറിവുകൾ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചവരുടെ കൂട്ടത്തിൽ ഈ പ്രസിദ്ധരായിട്ടുള്ള ഈ ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയെയും ആ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. ഒരു സ്ത്രീ ചിന്തിച്ചു, കഥാ ഇസ്ലാമിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ഒരു സ്ത്രീയാണ്, അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ പിറകിൽ ആദ്യമായിട്ട് നമസ്കരിച്ചതൊരു സ്ത്രീയാണ്, ആദ്യത്തെ ഇസ്ലാമിൽ ആദ്യത്തെ ഷഹീദ് അതൊരു സ്ത്രീയാണ്. ഇതേ രൂപത്തിൽ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ പോരാടിയ ചരിത്രത്തിലും ഈ നുസൈബ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ധനികനായിട്ടുള്ള സ്വഹാബി, അദ്ദേഹവും ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ ധീരമായി പോരാടി പ്രതിരോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വായക്ക് വെട്ടേറ്റ് ചുണ്ടുകൾ മുറിഞ്ഞു പോകുന്നതായിട്ടും ആ ഉഹുദിൻ്റെ ആ ഒരു ഉഹുദി യുദ്ധത്തിലുടനീളം അദ്ദേഹത്തിന് 20 വെട്ടേറ്റ് അവസാനം ചില വെട്ടുകൾ കാലിനേറ്റത് കാരണം അദ്ദേഹത്തിന് മുടന്ത് ബാധിച്ചു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ഒരു പറ്റം സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചുറ്റും നിന്ന് റസൂലുള്ളാഹിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഏതോ ഒരു പോയിന്റിൽ, ഞാൻ നേരത്തെ ഉഹുദിൻ്റെ ആ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സീറാ പണ്ഡിതന്മാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ചിരുന്ന ആ ക്രൊണോളജിയാണ്, ഏത് പോയിന്റിലാണെന്ന് പലതും കൃത്യമായിട്ട് വ്യക്തമല്ല. ഏതോ ഒരു പോയിന്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകളാൽ ശത്രുക്കളിൽപ്പെട്ട ഒരാളെ വധിക്കുന്നുണ്ട്. ശത്രുക്കളിൽപ്പെട്ട ഉബയ്യ് ഇബ്നു ഖലഫ് എന്നറിയപ്പെടുന്ന ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം കൈകളാൽ വധിക്കുന്നുണ്ട്. ചരിത്രകാരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ട ഏക വ്യക്തി എന്നെല്ലാം ഈ ഉബയ്യ് ഇബ്നു ഖലഫിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഉബയ്യ് ഇബ്നു ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ക്രൂരനായിട്ടുള്ള യജമാനൻ ഉമയ്യ് ഇബ്നു ഖലഫിൻ്റെ സഹോദരനാണ്. ഉമയ്യ് ഇബ്നു ഖലഫിനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബദറിൽ വധിക്കുന്നുണ്ട്. അയാളുടെ സഹോദരനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉബയ്യ് ഇബ്നു ഖലഫ്. അയാൾ വളരെ നീചനായിട്ടുള്ള വ്യക്തിയാണ്. മക്കയിൽ അദ്ദേഹത്തിൻ്റെ അയാളുടെ ചരിത്രം നമ്മളൊരല്പം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, റസൂലുള്ളാഹിൻ്റെ മക്കി കാലഘട്ടത്ത് ആ മക്കയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണുന്ന സന്ദർഭത്തിലെല്ലാം ആക്ഷേപിക്കുമായിരുന്നു. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പല സന്ദർഭത്തിലും ഇയാൾ പറയായിരുന്നു, ഓ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എൻ്റെ അടുത്ത് ഒരു കുതിരയുണ്ട്, ഒരു സ്പെഷ്യൽ കുതിരയുണ്ട്. ഞാൻ അതിനെ നന്നാക്കി തീറ്റിപ്പോറ്റുന്നുണ്ട്. അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, ഞാൻ, അതായത് ആ കുതിര കൊണ്ട് അക്തുലുക്ക അലൈഹി, ഞാൻ താങ്കളെ വധിക്കും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ കുതിര ഒരുക്കുന്നത്. പല സന്ദർഭത്തിലായിട്ട് പല സമയത്തും റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നോക്കി അയാൾ ആ രൂപത്തിൽ സംസാരിക്കുമായിരുന്നു. ഒരു സമയത്ത് മാത്രം റസൂലുള്ള അയാൾക്ക് മറുപടി നൽകുന്നുണ്ട്. റസൂലുള്ള ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, ബൽ അന അഖ്തുലുക ഇൻഷാ അല്ലാ, നീ എന്നെ അല്ല വധിക്കുക, പകരം ഞാൻ നിന്നെ വധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ രൂപത്തിൽ ഒരു വാക്ക് പറഞ്ഞു. കാലങ്ങൾ പിന്നിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തി ബദർ കഴിഞ്ഞ് ഉഹുദിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു സന്ദർഭത്തിൽ ഉഹുദിൻ്റെ ആ ഒരു താഴ്വരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്പം ആളുകളോടൊപ്പം ഉബൈ ഇബ്നു ഖലഫ് കാണാണ്. അത് കണ്ട ഉടനെ അയാൾ പറയുന്നുണ്ട്, അതായത് മുഹമ്മദ് രക്ഷപ്പെട്ടാൽ പിന്നീട് ഞാനെന്തിനാണ് ജീവിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞ് ഉബൈ ഇബ്നു ഖലഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് നേരത്തെ അത്രയും കാലം, അതായത് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ സമീപത്തേക്ക് കുതിക്കുകയാണ്. ആ കാഴ്ച കണ്ട ഉടനെ റസൂലുള്ളാഹിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരുപറ്റം സ്വഹാബികൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്ക്, അവൻ എനിക്കുള്ളതാണ്. ഞാൻ ആ കുതിരപ്പുറത്ത് ഉബൈ ഇബ്നു ഖലഫ് റസൂലുള്ളാഹിനെ വധിക്കാൻ വാളുമായിട്ട് കുതിച്ചു വരികയാണ്. അടുത്തെത്താനായ സന്ദർഭത്തിൽ റസൂലുള്ളാഹ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്വഹാബി ഹാരിസ് ഇബ്നു അസ്മ റളിയല്ലാഹു അൻഹു അയാളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളുടെ കയ്യിലുള്ള ആ കുന്തം വാങ്ങുകയാണ്. ആ കുന്തം കയ്യിൽ പിടിച്ച് റസൂലുള്ളാഹ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഉബൈ ഇബ്നു ഖലഫ് റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ അയാൾ കുതിരപ്പുറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താഴെ നിൽക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി റസൂലുള്ളാഹിനെ വെട്ടാൻ വേണ്ടി വാൾ ഓങ്ങിയ സന്ദർഭത്തിൽ സമർത്ഥമായിട്ട് റസൂലുള്ളാഹ ആ വെട്ട് ഒടിഞ്ഞു മാറിയതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അയാളുടെ ശരീരത്തിലുടനീളം അയാൾ അങ്കി ധരിച്ചിട്ടുണ്ട്. അയാളുടെ അങ്കിയുടെ ആ വിടവിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളുടെ തൊണ്ടക്കുഴിയിലേക്ക് കുത്തുകയാണ്. ആ തൊണ്ടക്കുഴിയിൽ ഒരു മുറിവ് വരികയാണ്. മരണപ്പെടാനുള്ള മാത്രം വലിയൊരു മുറിവില്ല, ആ തൊണ്ടക്കുഴിയിൽ ഒരു കീറൽ വന്ന് അതിലൂടെ രക്തം വരാൻ തുടങ്ങി. അതോടുകൂടെ തന്നെ അയാൾ നിലവിളിക്കാൻ തുടങ്ങി, ഖത്തൽനി മുഹമ്മദ്, എന്നെ മുഹമ്മദ് വധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഉബൈ ഇബ്നു ഖലഫ് അവിടെ നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടെ ശത്രുക്കളിലുള്ള ആളുകൾ അയാളെടുത്ത് അവരുടെ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ആ സന്ദർഭത്തിൽ അയാളിങ്ങനെ ആർത്ത് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് എന്നെ കൊന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രൂപത്തിൽ അയാൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതായത് ശത്രുക്കളിൽ പെട്ട ചില ആളുകൾ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞേ, ഇത് കാരണമൊന്നും നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല, ഇത് ചെറിയ മുറിവല്ലേ. ആ രൂപത്തിൽ അയാൾ ആശ്വസിപ്പിച്ച സന്ദർഭത്തിൽ ഉബൈ ഇബ്നു ഖലഫ് പറഞ്ഞു, ഇന്നഹു ഖദ് കാന ഖാലലി ബി മക്ക അൻ അഖ്തുലു, പണ്ട് മക്കയിൽ വെച്ച് എന്നെ വധിക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഫ വല്ലാഹി ലൗ ബസഖ അലൈ അല ഖതലനി, അള്ളാഹുവാണ് അദ്ദേഹം എൻ്റെ നേരെ ഒന്ന് തുപ്പിയാൽ പോലും ഞാൻ മരിച്ചു പോകുമായിരുന്നു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുകയാണ്. ആ രൂപത്തിൽ അയാൾ നിലവിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ യുദ്ധാനന്തരം ഖുറൈശികൾ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ മക്കയ്ക്ക് സമീപത്തുള്ളൊരു വാലി, ഒരു താഴ്വര, ശരീഫ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ വെച്ച് ഉബൈ ഇബ്നു ഖലഫ് ആ ഒരു മുറിവ് കാരണം തന്നെ അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ അവസാനം അയാളുടെ അന്ത്യനിമിഷങ്ങളിൽ ഒരു കാള മുക്രയിടുന്നത് പോലെയുള്ള അപശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കി ആ രൂപത്തിൽ നീചമായിട്ടുള്ളൊരു മരണം, അയാൾ മക്കയ്ക്ക് സമീപത്തുള്ളൊരു താഴ്വരയിൽ വെച്ച് അയാൾ മരണപ്പെടുകയാണ്. അങ്ങനെ അവസാനം ഖുറൈശികൾ അവിടെ തന്നെ ആ വിജനമായിട്ടുള്ള താഴ്വരയിൽ അയാളെ കുടിച്ചു മൂടുകയാണ്. ആ രൂപത്തിലാണ് ഉബൈ ഇബ്നു ഖലഫ്, അതായത് ആ ഒരു മുറിവ് കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം റസൂലുള്ളാഹിൻ്റെ കൈകളാൽ അയാൾ മരണപ്പെടുകയാണ്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഹാഫിൽ ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ബിദായയിലും അതേപോലെ തന്നെ ഇമാം ബാഖിദയെല്ലാം ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. കാലങ്ങൾക്ക് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അദ്ദേഹം ഈ ഒരു സമയത്ത് ഉഹുദിൻ്റെ സമയത്ത് അദ്ദേഹം ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രായമാകാത്തത് കാരണം ചില ആളുകളെ തിരിച്ചയച്ച ആളുകളുടെ ലിസ്റ്റിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു വാലി അദ്ദേഹം പാസ് ചെയ്തു. അതിലൂടെ പോകുന്ന സന്ദർഭത്തിൽ അർദ്ധരാത്രി ആ താഴ്വരയിൽ അദ്ദേഹം ഒരു തീ ആളിക്കത്തുന്നതായിട്ട് കാണാണ്. അപ്പോൾ തീ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മനുഷ്യരുണ്ടാകുമെന്നുള്ള ആ ഒരു ധാരണയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ തീയിനടുത്തേക്ക് പോയ സന്ദർഭത്തിൽ ആ തീയിൽ നിന്നും ഒരു രൂപം, ഇദാ റജുലും യഖ്റുജു മിൻഹ ഫി സിൽസിലത്തിൻ, അതായത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു രൂപം ആ കടന്നു വന്ന അത്ഷാ ദാഹം കാരണം അയാൾ വെള്ളത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വിചിത്രമായിട്ടുള്ള കാഴ്ച കണ്ട സന്ദർഭത്തിൽ അയാൾ വെള്ളത്തിന് ആവശ്യപ്പെടുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ പിറകിൽ നിന്നും ഇദാ റജുലും യഖൂലു ലാ തസ്ഖീഹി ഫ ഇന്ന ഹാദ ഖതീലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബൈ ഇബ്നു ഖലഫ് പിറകിൽ നിന്നൊരാൾ പറഞ്ഞു, വെള്ളം നൽകരുത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളാൽ വധിക്കപ്പെട്ട ഉബൈ ഇബ്നു ഖലഫാണത്. ആ രൂപത്തിൽ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അയാൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭയന്ന് ഉടനെ തന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചെന്നെല്ലാം ഇതേ രൂപത്തിലുള്ളൊരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് അയച്ച ആ ഒരു പ്രവാചകൻ്റെ കൈകളാൽ വധിക്കപ്പെടുക എന്നുള്ളത് എത്ര വലിയൊരു ദൗർഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ആയിട്ട് കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇസ്തദ ഗളബുല്ലാഹി അലാ റജുലിൻ യഖ്തുലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സബീലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ റസൂലുള്ളാഹി സല്ല പ്രവാചകനാൽ വധിക്കപ്പെട്ട ഒരാളോട് ഇഷ്ടദ്ദ ഖലബുല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായിട്ട് കോപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവമെല്ലാം അതുമായിട്ട് ചേർത്ത് വായിക്കുക. അപ്പോൾ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ ഉബൈ ഇബ്നു ഖലഫിനെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വധിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഒരു പറ്റം സ്വഹാബികളുടെ കൂടെയാണ്. അവർ റസൂലുള്ളാഹിനെ ആ ഒരു ഉഹുദിൻ്റെ താഴ്വരയിൽ സുരക്ഷിതമായിട്ടൊരു താവളത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നമ്മൾ പോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇനിയുള്ള മുന്നോട്ടുള്ള ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് സംഭവങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ, ക്രോണോളജി വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ ഉഹുദിൻ്റെ ഏതൊരു പോയിന്റിൽ ഇറങ്ങേറുന്നുണ്ട് ആ ഒരു സംഭവങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഇൻഷാല്ല ബാക്കിയുള്ള ചരിത്രത്തിലേക്ക് പോകാവുന്നതാണ്. ആ ഗണത്തിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് ഖുസ്മാൻ എന്നുള്ളൊരു വ്യക്തിയുടെ സംഭവമാണ്. സീറത്ത് ഇബ്നു ഹിഷാമിൽ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം അയാൾ നേരാൻ വണ്ണം വിശ്വാസമില്ലാത്ത, താൻ വലിയ ധീരനാണ് പോരാട്ട വീര്യമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു നെയ്യത്തോടുകൂടെ മാത്രം മുസ്ലിം സൈന്യത്തിൽ യുദ്ധത്തിന് വേണ്ടി വന്ന ഒരു വ്യക്തി. മറ്റു ചില റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യന്റെ കൂടെ, ലഅനുള്ളാഹി അയാളുടെ കൂടെ ആ വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അയാൾ മടങ്ങി മദീനയിലെത്തിയ സന്ദർഭത്തിൽ അയാളുടെ ഗോത്രത്തിലുള്ള സ്ത്രീകളെല്ലാം അയാൾ അങ്ങേയറ്റം പരിഹസിച്ചു. വലിയ ധീരശാലിയാണല്ലോ, എന്നിട്ടും യുദ്ധം മറ്റുള്ള ആളുകളെ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ നിങ്ങൾക്ക് നാണല്ല, ആ രൂപത്തിൽ അയാൾ ആക്ഷേപിച്ച സന്ദർഭത്തിൽ ആക്ഷേപം കേട്ട് അയാൾ ധീരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ യുദ്ധത്തിലേക്ക് മടങ്ങി വന്നതായിരുന്നെന്നാണ് ചില ഉദ്ധരണികളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ആ ഒരു നിയത്തോടു കൂടെയാണ് അയാൾ യുദ്ധക്കളത്തിലുള്ളത്. അപ്പം അവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നമുക്കറിയാവുന്ന ഹദീസാണ്. അപ്പം അയാളുടെ ഉദ്ദേശം എന്നുള്ളത് ഞാൻ വലിയ ധീരനാണ് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെയും മറ്റൊരു ഹദീസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സുഹൈൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ആദ്യമായിട്ട് നരകത്തിൽ പ്രവേശിക്കുന്ന മൂന്നാളുകൾ, ഒരു വലിയ പണ്ഡിതൻ, അതേപോലെ തന്നെ മൂന്നാമതായിട്ട് റസൂലുള്ള അവിടെ എണ്ണിയത് വലിയൊരു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ധീരമായി പോരാടിയ ഒരു വ്യക്തിയാണ്. അപ്പം അയാൾ ആദ്യമായിട്ട് നരകത്തിൽ പ്രവേശിക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ എന്നെക്കുറിച്ച് ഞാൻ വലിയ ധീരനാണ്, ഞാൻ ആ രൂപത്തിൽ പോരാടുന്ന ആൾ ആണെന്ന് പറയിപ്പിക്കുക, അത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് കാരണം അയാൾ നരകത്തിൽ പ്രവേശിക്കുകയാണ്. ഇപ്പം ഈ വ്യക്തി ഖുസ്മാൻ എന്നുള്ള വ്യക്തി അയാൾ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി. എത്രത്തോളം എന്ന് വെച്ചാൽ അയാൾ മുന്നേറി ഏഴോ എട്ടോ ശത്രുക്കളെ അയാൾ യുദ്ധക്കളത്തിൽ വധിച്ചു. അങ്ങനെ ആ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ആ ധീരമായിട്ടുള്ള പോരാട്ടം കണ്ട് ഒരു സ്വഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിവരം പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ലമിൻ അഹ്ലിൽ അഹ്ലിന്നാർ, അയാൾ നരകാവകാശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയാണ്. അപ്പം അത് കേട്ട സന്ദർഭത്തിൽ ആ സ്വഹാബിക്ക് അങ്ങേയറ്റം കൗതുകം തോന്നുകയാണ്, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞത്? റസൂലുള്ളാഹി ആ രൂപത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ ആ സ്വഹാബി ആ കാരണം അറിയാനുള്ള ആ ഒരു കൗതുകം കാരണം അയാൾ പറയാണ്, തതബ്അഅ്തുഹ, ഞാൻ ആ യുദ്ധക്കളത്തിൽ ആ ഖുസ്മാനെ ഞാൻ പിന്തുടർന്നു, അയാളെ ഫോളോ ചെയ്തു. അങ്ങനെ അയാൾ ധീരമായി പോരാടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരല്പം കഴിഞ്ഞപ്പോൾ ഒരു ശത്രു വന്ന് ആ ഖുസ്മാനെ വെട്ടി, ആ വെട്ടേറ്റ് അയാൾക്ക് ആഴത്തിലുള്ളൊരു മുറിവ് പറ്റി. ആ മുറിവിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ അവസാനം ആ ഖുസ്മാൻ അയാളുടെ സ്വന്തം വാള് നിലത്ത് കുത്തനെ വെച്ച് അതിലേക്ക് കമഴ്ന്ന് ചാടുകയാണ്. അതായത് സ്വന്തം വാള് നിലത്ത് വെച്ച് അതിലേക്ക് ചാടി ആ ഖുസ്മാൻ യുദ്ധക്കളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം അത് കണ്ട സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞതെന്ന്. അങ്ങനെ ഈ സ്വഹാബി തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കണ്ട കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു യുഅയ്യിദു ഹാദദ്ദീൻ ബി റജുലിൻ ഫാജിർ. അള്ളാഹു സുബ്ഹാനഹു തആല ചില സന്ദർഭത്തിൽ മോശം ആളുകളെ കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദീനിനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഖുസ്മാൻ അയാൾ വന്നു ധീരമായി പോരാടി എട്ടൊമ്പത് പ്രധാനപ്പെട്ട ശത്രുക്കളെയെല്ലാം അയാൾ വധിച്ചു. പക്ഷേ അയാൾ വന്നത് ഒന്നാമതായിട്ട് അയാൾ നീയത്ത് തെറ്റായിരുന്നു, രണ്ടാമതായിട്ട് അയാൾ ആ യുദ്ധക്കളത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും പ്രധാനപ്പെട്ട ഒരു സൈഡ് പോയിൻ്റ് ആത്മഹത്യയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ജീവൻ അയാൾ സ്വയം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിലുള്ള ഗൗരവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു പാപമായിട്ട് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്ത് നിസാഇൻ്റെ 29-ാമത്തെ വചനത്തിൽ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വയം വധിക്കരുത്. സ്വഹീഹ് ആയിട്ടുള്ള നിരവധി ഹദീസുകളിലും സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന നിരവധി ഹദീസുകളിൽ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അയാൾ ഏത് രൂപത്തിലാണോ അയാൾ ആത്മഹത്യ ചെയ്തത് അതേ രൂപത്തിൽ സമാനമായിട്ട് നരകത്തിൽ അയാൾ അതേ പ്രവൃത്തി ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അയാൾ സ്വയം അയാൾ ഒരു ഇരുമ്പിൻ്റെ ആയുധം കൊണ്ട് അയാൾ കുത്തി മരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി അയാൾ നരകത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്വഹീഹ് ബുഖാരിയിൽ കടന്നു വരുന്ന മറ്റൊരു ഉദ്ധരണിയിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ സംഭവമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു സംഭവം, ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ശരീരത്തിൽ മുറിവേറ്റ ഒരാൾ ആത്മഹത്യ ചെയ്തു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, എൻ്റെ ദാസൻ ഞാൻ നൽകിയ ആ ജീവൻ്റെ കാര്യത്തിൽ അവൻ എന്നെ മുൻകടന്ന് പ്രവർത്തിച്ചിരിക്കുന്നു, അതിനാൽ ഹറംതു അലൈഹിൽ ജന്ന, ഞാൻ അയാൾക്ക് സ്വർഗം നിഷിദ്ധാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന എല്ലാ പഴുതുകളും ഇസ്ലാം അടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വിധി നിർണ്ണയിക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുസ്മാൻ്റെ കാര്യം പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ ഈ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വിധി അത് അള്ളാഹു അലമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പല സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ള കാരണം, ഇപ്പോൾ നമുക്കൊരു ആധുനിക ലോകത്ത് നിരവധി മാനസിക സംഘർഷം അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ക്രോണിക് ഡിപ്രഷനെല്ലാം അനുഭവിക്കുന്ന ആളുകൾ അവരുടെ സൂയിസൈഡൽ തോട്ട് അല്ലെങ്കിൽ സൂയിസൈഡൽ ഐഡിയേഷനെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തി, അതായത് സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ ആ രൂപത്തിലൊരാൾ പ്രവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അയാളുടെ വിധി അള്ളാഹു അലം. അപ്പോൾ സമാനമായിട്ടൊരു സംഭവം അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സ്വഹീഹ് മുസ്ലിമിൽ ജാബിർ ബിൻ അബ്ദുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരു സംഭവം കാണാൻ സാധിക്കും. ഇപ്പോൾ ദൗസ് ഗോത്രത്തിൽ, ഇപ്പോൾ ദൗസ് ഗോത്രം പ്രസിദ്ധമാണ്, തുഫൈൽ ബിൻ അംറു ബിൻ ദൗസി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഗോത്രം, അദ്ദേഹം വഴിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാം ഇസ്ലാമിലേക്ക് വരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതേ ഗോത്രത്തിലാണുള്ളത്. അപ്പോൾ ഈ തുഫൈൽ ബിൻ അംറു ബിൻ ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ഗോത്രം, ദൗസ് ഗോത്രം മദീനയിലേക്ക് ഹിജ്റ വരികയാണ്. അങ്ങനെ ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ആ ദൗസ് ഗോത്രത്തിൽ തുഫൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി, അയാൾക്കൊരു രോഗം ബാധിച്ച് ആ രോഗത്തിൻ്റെ കഠിന പ്രയാസം മാനസിക സംഘർഷം കാരണം അയാൾ അവസാനം ഒരു ഇരുമ്പെടുത്ത് കൈമുറിച്ച് അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ് ഞാൻ പറയുന്നത്. ആ രൂപത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അയാൾ അവിടെ മരണപ്പെട്ടു. അങ്ങനെ അല്പ ദിവസത്തിന് ശേഷം തുഫൈൽ റളിയല്ലാഹു അൻഹു ഫറഅഹു തുഫൈൽ ഫീ മനാമിഹി, അയാളെ തുഫൈൽ റളിയല്ലാഹു അൻഹു അയാളെ സ്വപ്നത്തിൽ കാണുകയാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ അയാളെ കണ്ട സന്ദർഭത്തിൽ അയാൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഏത് രൂപത്തിൽ മുഖത്യൻ യദൈഹി, അയാൾ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തുഫൈൽ റളിയല്ലാഹു സ്വപ്നത്തിൽ അയാളോട് കാര്യം അന്വേഷിച്ചു, എന്ത് പറ്റി? അപ്പോൾ അയാൾ പറഞ്ഞു, ഖഫറലി ബി ഹിജ്റത്തി, എൻ്റെ ഹിജ്റ കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു പാപം അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക് പുറത്തു തന്നു. ആ സന്ദർഭത്തിൽ തുഫൈൽ റളിയല്ലാഹു വീണ്ടും അയാളോട് ആ സ്വപ്നത്തിൽ ചോദിച്ചു, മാലി അറാക്ക് മുഖത്യൻ യദൈക, നിങ്ങൾ ഈ കൈകളില്ലാത്ത അവസ്ഥയിലാണല്ലോ കാണുന്നത്, അതെന്തുകൊണ്ടാണ്? ആ സന്ദർഭത്തിൽ അയാൾ ആ വ്യക്തി മറുപടി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതാല എന്നോട് പറഞ്ഞു, ലൻ നുസ്ലിഹ മിൻകമ അഫ്സത്ത, അതായത് നീ സ്വയം നശിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതാല ശരിയാക്കി തരില്ല. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു എന്ന് അയാൾ മറുപടി പറയുകയാണ്. അങ്ങനെ ഈ തുഫൈൽ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വപ്നം പറഞ്ഞെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിനോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുഫൈൽ ബിൻ അംറു റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ സ്വർഗത്തിലെത്തിയ തന്നെ വലിയ കാര്യമാണ്, ഇനി എന്ത് പ്രാർത്ഥന? ആ രൂപത്തിലൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹ് അത് കേട്ട ഉടനെ റസൂലുള്ളാഹ് കൈകൾ ഉയർത്തി, അല്ലാഹുമ്മ വലി യദൈഹി ഫഗ്ഫിർ, അല്ലാഹുമ്മ വലി യദൈഹി ഫഗ്ഫിർ, അല്ലാഹ് അയാളുടെ കൈകൾക്കും പുറത്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ടും ആ ഹദീസിൽ കാണാൻ സാധിക്കും. ഞാനിത് പ്രത്യേകമായിട്ട് ആ ഹദീസ് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും തീർച്ചയായിട്ടും ആത്മഹത്യ എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്, അതൊരാൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അയാളുടെ കാരണങ്ങളല്ലാതെ സ്വന്തം നിയന്ത്രണത്തിലല്ലാതെ ആ രൂപത്തിൽ ഒരാൾ പ്രവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതല്ലാതെ ഒരാളുടെ വിധി നമ്മൾ നിർണ്ണയിക്കാൻ പോകരുത് എന്നുള്ള. അപ്പോൾ അയാൾ കടന്നുപോയ ആ സാഹചര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അയാളുടെ ആ സന്ദർഭത്തിലുള്ള മാനസിക അവസ്ഥയെ സംബന്ധിച്ചോ ഒന്നും നമുക്കറിവില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് വിടുക, നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ അള്ളാഹു ആലം അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം, അതല്ലാതെ അതിൻ്റെ പേരിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബത്തെ നമ്മൾ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ ഈ രൂപത്തിൽ കഠിനമായിട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെയും റസൂലത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ജീവിതം മടുക്കുന്നൊരവസ്ഥയിലെത്തിയാൽ, അതായത് വല്ലാത്ത സംഘർഷം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ, ആ സന്ദർഭത്തിലും മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. റസൂലുള്ള പറഞ്ഞു, സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ, ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത്ത്, റസൂലുള്ള പറഞ്ഞു നിങ്ങൾ ആരും മരണത്തെ കൊതിക്കരുത്. ഇനി ഒരു ഗതിയില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻലി, ഓ അല്ലാ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം. അവിടെയും ആദ്യം ജീവിതത്തെ സംബന്ധിച്ചാണ് റസൂലുള്ള പറയുന്നത്. അതായത് എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രയാസം ഒരുപക്ഷേ കഴിഞ്ഞ് പിന്നീട് ഭാവിയിൽ അയാൾക്ക് നിരവധി ഖൈർ വരാനുണ്ടാകും. അത് ഭാവിയെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല. അപ്പോൾ നിരവധി ആളുകൾ, നിരവധി അതായത് ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പിന്നീട് വലിയ വിജയങ്ങൾ കൈയടക്കിയ നിരവധി ആളുകളുടെ അനുഭവങ്ങൾ വായിക്കാനും കേൾക്കാനെല്ലാം സാധിക്കും. ഇപ്പോൾ ആത്മഹത്യ എന്നുള്ളത് ഒരിക്കലും ഒരു പരിഹാരമല്ല, യഥാർത്ഥത്തിൽ അതൊരു ഒളിച്ചോട്ടാണ്. ഇപ്പോൾ പറയാറുണ്ട്, അതായത് അത് യഥാർത്ഥത്തിൽ എ പെർമനൻറ്റ് സൊല്യൂഷൻ ടു എ ടെമ്പററി പ്രോബ്ലം, താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം. ആ പ്രശ്നം എന്നുള്ളത് ഒരു പക്ഷേ താൽക്കാലികമായിരിക്കും. നമുക്ക് വരാനുള്ളത് ഭാവി അറിയാത്തത് കൊണ്ട് തന്നെ നമുക്കറിയില്ല. ഒരു പക്ഷേ വലിയൊരു ഖൈർ, അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം താൽക്കാലികം മാത്രമായിരിക്കും. അപ്പോൾ എനിക്ക് ഖൈറുണ്ടെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ ഒരു മറുവശവും പറയുന്നുണ്ട്, വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻലി, ഓ അല്ലാ എനിക്കിനി മരണമാണ് മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ. ഈ ഒരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ ഓപ്ഷനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉസ്മാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തിലും ആ ഒരു പ്രവൃത്തി ചെയ്തത് കാരണം അയാൾ യഥാർത്ഥത്തിൽ അയാൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരാണ്. ഇനി അടുത്തതായിട്ട് രണ്ടാമതായിട്ട് കാണുന്ന മറ്റൊരു സംഭവം അൽ ഉസൈരിം റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉസൈരിം എന്നുള്ളത് അയാളുടെ കുനിയ വിളിപ്പേരാണ്. യഥാർത്ഥത്തിലുള്ള പേര് അംറു ബിനു സാബിത്ത് ബിനു വഖ്ഷ് റളിയല്ലാഹു അൻഹു. എന്താണ് സംഭവം എന്താന്ന് വെച്ചാൽ, അയാൾ യഥാർത്ഥത്തിൽ മദീനയിൽ അൻസാറുകളിൽ ഔസ് ഗോത്രത്തിലെ ബനു അബ്ദുൽ അഷൽ ഗോത്രക്കാരനാണ്. ബനു അബ്ദുൽ അഷൽ ഗോത്രം പ്രസിദ്ധമാണ്, ഓർക്കുന്നുണ്ടാവും, സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രമാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ ആ ഗോത്രത്തിൽ പോയി ഇസ്ലാം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ആ ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ ഗോത്രത്തിലുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി, അയാൾ മാത്രം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധാകുന്നില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൽ ഉസൈരിമാണ്. ഉസൈരിം അതായത് അംറു ബിനു സാബിത്ത് ആ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഉഹുദിൻ്റെ ദിനം ഇയാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സന്ദർഭത്തിൽ ആ ഗോത്രത്തിൽപ്പെട്ട ആരെയും കാണുന്നില്ല. ഓരോ ആളുകളെയും അയാൾ പേരെടുത്ത് അന്വേഷിച്ചു. അതേപോലെ തന്നെ മദീനയിൽ ആരെയും കാണുന്നില്ല. ആ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു മുഴുവൻ ആളുകളും യുദ്ധത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി കാലത്തായ ഇടപഴക്കം കാരണം ആ ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരിൽ വന്ന മാറ്റവും മറ്റും എല്ലാം അയാളെ നന്നായി ആകർഷിച്ചിരുന്നു. പീര സന്ദർഭമായ സമയത്ത്, അതായത് മുഴുവൻ ആളുകളും യുദ്ധത്തിന് പോയത് അറിഞ്ഞ സന്ദർഭത്തിൽ അയാൾ ആ ഒരു മൊമെൻറ്റിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധാവുകയാണ്. അങ്ങനെ അയാൾ വാളെല്ലാം എടുത്ത് ആ യുദ്ധക്കളത്തിലേക്ക്, ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഏതൊരു സന്ദർഭത്തിലാണ്, ഒരുപക്ഷെ അള്ളാഹു ആലം ആ യുദ്ധത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിലായിരിക്കണം വന്നത്. ആ പോയിന്റ് കൃത്യമല്ല, അതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അയാൾ ആ യുദ്ധക്കളത്തിൽ എത്തിയ സന്ദർഭത്തിൽ ആ ബനു അബ്ദുൽ അഷൽ ഗോത്രക്കാർ അയാളെ സ്വീകരിക്കാൻ സന്നദ്ധായില്ല. അവർ പറഞ്ഞു ഈ സത്യം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് തിരിച്ചു പോകാൻ, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമല്ലെന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയക്കാൻ നിന്ന സന്ദർഭത്തിൽ അയാൾ അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ആ ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. അയാൾ അഷ്ഹദു അല്ലാ ഇലാ ഇല്ലല്ലാഹ്, അങ്ങനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അയാൾ ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ആ യുദ്ധക്കളത്തിൽ ധീരമായി പോരാടി ഒരല്പനേരം കൊണ്ട് അൽ ഉസൈരിം റളിയല്ലാഹു അൻഹു അവിടെ രക്തസാക്ഷിയാവുകയാണ്. പിന്നീട് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളെ സംബന്ധിച്ച് അറിഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ തീർച്ചയായിട്ടും സ്വർഗാവകാശിയാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹ് ആ മയ്യത്തുകളെ സന്ദർശിച്ച സന്ദർഭത്തിൽ ഉസൈരിം റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹ് പറയുന്നുണ്ട് അമില ഖലീലൻ വ ഉജ്ര കസീറ, അയാൾ കുറച്ച് മാത്രമാണ് അയാൾ പ്രവർത്തിച്ചത്, പക്ഷേ ധാരാളം അയാൾ നേടി. കാരണം എന്താന്ന് വെച്ചാൽ അയാൾ മുസ്ലിമായി ആ രാവിലെ യുദ്ധക്കളത്തിലേക്ക് വന്ന് ഉച്ചയാകുമ്പോഴേക്കും അയാൾ ഷഹീദായിക്കൊണ്ട് സ്വർഗാവകാശിയായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ വക്ത് നമസ്കാരം പോലും അയാൾ നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു പ്രസിദ്ധനായിട്ടുള്ള ഹദീസ് നിവേദകൻ അബൂ ഹുറൈറ റളിയല്ലാഹു പല സന്ദർഭത്തിലും പിൻകാലഘട്ടത്ത് കാലങ്ങൾക്ക് ശേഷം അബൂ ഹുറൈറ തൻ്റെ കുട്ടികൾ തൻ്റെ വിദ്യാർത്ഥികളായിട്ട് വിദ്യാർത്ഥികളോട് ക്വിസായിട്ട് ചോദിക്കുമായിരുന്നു, ഒരൊറ്റ വക്ത് പോലും നമസ്കരിക്കാതെ സ്വർഗം നേടിയ വ്യക്തി, ഹദ്ദിസൂനി അൻ റജുലിൻ ദഖലൽ ജന്നതലം യുസല്ലി ഖത്, ഒരൊറ്റ വക്ത് പോലും നമസ്കരിക്കേണ്ടി വന്നിട്ടില്ലാതെ സ്വർഗം നേടിയ വ്യക്തിയാർ? അതിൻ്റെ ഉത്തരം അൽ ഉസൈരും അല്ലെങ്കിൽ അമ്രുബിന് സാബിത്ത് ബിന് ബഖ്ഷ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് റസൂലുള്ള പറയുന്നുണ്ട്, അൽ അമാലു ബിൽ ഖവാതിം, കർമ്മങ്ങൾ അതിൻ്റെ അന്ത്യം വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാന തആല അത് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതായത് അത്രയും കാലം അയാൾ അവിശ്വാസിയായിട്ട് അവസാനത്തെ ആ ഒരു മൊമെൻ്റിൽ അയാൾ ഇസ്ലാം സ്വീകരിച്ച് ആ സ്വർഗം നേടുകയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേർവിരുദ്ധമായിട്ടുള്ളൊരു ചിത്രമാണ് ഈ ഒരു സംഭവം അൽ ഉസൈരിമിൻ്റെ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവസാനമായിട്ട് മൂന്നാമതായിട്ട് കടന്നു വരുന്ന മറ്റൊരു സംഭവം മുഹൈരിഖ് എന്നുള്ളൊരു ജൂതനുമായി ബന്ധപ്പെട്ട സംഭവമാണ്, സീറത്ത് ഇബ്നു ഹിഷാമിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ജൂതന്മാർ ഗോത്രത്തിൽ ബനു സഅലബ ഗോത്രക്കാരനാണ്. അപ്പോൾ പൊതുവേ ജൂതന്മാർ മുസ്ലിങ്ങളോട് സ്വീകരിച്ച നിലപാടുകൾ, നേരത്തെ നമ്മൾ ബനു നദീർ അതേപോലെ തന്നെ ബനു ഖൈനുഖാകാർ ചെയ്ത പ്രവൃത്തികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള അവരോട് ശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിച്ച ചരിത്രമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ രൂപത്തിലെല്ലാമാണ് കാര്യങ്ങളെങ്കിലും ഒറ്റപ്പെട്ട ചില ആളുകളെങ്കിലും, ഇപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ ജൂത റാബായാണ്, പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ പിൻകാലഘട്ടത്ത് കഅബുൽ അഹ്ബാറിനെ പോലെയുള്ള ആളുകളെല്ലാം ഇതേ ഗണത്തിൽ കാണാൻ സാധിക്കും. ആ രൂപത്തിലുള്ള ചില ആളുകൾ, ലൈസു സബ, ചില ആളുകളെങ്കിലും നല്ല രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഗണത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹൈരിഖ് എന്നുള്ള വ്യക്തി. അയാൾ ഉഹുദിൻ്റെ ആ ദിനം അയാൾ മദീനയിൽ നോക്കിയ സന്ദർഭത്തിൽ മുഴുവൻ മുസ്ലിങ്ങളും യുദ്ധത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന ഉടനെ തന്നെ മദീനയിൽ ഒരു കരാറ്, ഒരു കോൺട്രാക്റ്റ് അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതിൽ ഒപ്പുവെച്ചതാണ് മദീനയെ ഏതെങ്കിലും ശത്രുക്കൾ പുറത്തു നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഒന്നിച്ച് പ്രതിരോധിക്കുക എന്നുള്ള ആ ഒരു കരാറിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രൂപത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അവർ സഹായിക്കേണ്ടതുണ്ട്. റസൂലത്ത് അവരോട് സഹായം തേടിയിട്ടില്ല, കാരണം ഇതുവരെയുള്ള ചരിത്രം വെച്ച് അവർ സഹായിക്കാത്തതാണ് നല്ലത്. ഈ വ്യക്തി മുഹൈരിഖ് മുസ്ലിങ്ങൾ മദീനയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഒന്നടങ്കം അവർ തനിച്ച മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉഹുദിലേക്ക് പോയതാണെന്നുള്ള വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ അയാൾക്ക് തോന്നുകയാണ് ഇത് ശരിയല്ലല്ലോ. അങ്ങനെ ഉടനെ തന്നെ അയാൾ അവിടെയുള്ള ജൂതന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ മഅശർ അൽ യഹൂദ്, ഏ ജൂതന്മാരെ, വല്ലാഹി ഇന്നക്കും ലതഅലമൂന അന്ന നസ്റ മുഹമ്മദിൻ അലൈക്കും ഹഖ്, ഏ ജൂതന്മാരെ നിങ്ങൾക്കറിയില്ലേ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ആ രൂപത്തിൽ ഒരു കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്തതല്ലേ. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ന്യായം പറയണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നൽ യൗമ യൗമ സബത്ത്, ഇന്നത്തെ ദിവസം അത് സബത്തിൻ്റെ ദിനമാണ്, നമ്മളെങ്ങനെയാണ് സഹായിക്കുക, എന്തെങ്കിലും ഒരു ന്യായം പറയുകയാണ്. അപ്പോൾ അവരുടെ ആ മറുപടി കേട്ട സന്ദർഭത്തിൽ അയാൾക്ക് ദേഷ്യം വരാണ്. അയാൾ പറഞ്ഞു, ലാ സബത്തലക്കും, നിങ്ങൾക്ക് ഒരു സബത്തും ഇല്ല. അങ്ങനെ അയാൾ പോയി വാളും പരിചയമെല്ലാം എടുത്ത് ആ യുദ്ധത്തിലേക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അവസാനമായിട്ട് അയാൾ വസീയത്തായിട്ട് പറഞ്ഞു, ഇൻ അന മുത്തു ഫമാലി കുല്ലുഹുലി മുഹമ്മദ്, അഥവാ ഞാൻ വധിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ സമ്പത്ത്, അയാൾ വലിയ ധനികനായിരുന്നു, എൻ്റെ സമ്പത്ത് മുഴുവൻ അത് മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കുള്ളതാണ്. ആ രൂപത്തിലുള്ളൊരു വസീയത്തെല്ലാം പറഞ്ഞ് ഉഹുദിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ ആ മുഹൈരിഖ് ഉഹുദിൽ പോരാടി അവസാനം ആ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ അയാൾ വധിക്കപ്പെട്ടു. അങ്ങനെ ഉഹുദ് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, മുഹൈരിഖ് ഖൈറുൽ യഹൂദ്, മുഹൈരിഖ് ജൂതന്മാർക്കിടയിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. ആ രൂപത്തിലുള്ളൊരു കമൻറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മുഹൈരിഖ് ആ രൂപത്തിൽ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ മരണപ്പെടുകയാണ്. സാന്ദർഭികമായിട്ട് മറ്റൊരു പോയിൻ്റ്, ന്യൂനപക്ഷം ചില പണ്ഡിതന്മാർ അദ്ദേഹം മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്വാബയിലും അതേപോലെ തന്നെ ഇമാം അദ്-ദഹബി എല്ലാം അദ്ദേഹം സ്വഹാബിയായിട്ടാണ് മരണപ്പെട്ടതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് ബന്ധപ്പെട്ട് സീറ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും, സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിൽ ചില സ്വഹാബികൾ കണ്ടെത്തി അവർ റസൂലുള്ളാഹിക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി റസൂലുള്ളാഹിനെ സുരക്ഷിതമായിട്ടുള്ളൊരു താവളത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് ഖുറൈശികൾ ഒരു അറ്റംപ്റ്റ് കൂടെ അവർ നടത്തുന്നുണ്ട്. അതിനെങ്ങനെയാണ് മുസ്ലിങ്ങൾ അതിജയിച്ചത്, അതിനുശേഷം ആ യുദ്ധം ഏത് രൂപത്തിലാണ് അവസാനിച്ചത്, അതിനുശേഷം ആ രക്തസാക്ഷികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇൻഷാല്ലാ വരാനിരിക്കുകയാണ്. അതെല്ലാം വിശദമായിട്ട് വരാനുള്ള ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാന തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നാളെ അവരോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. السلام عليكم ورحمة الله وبركاته.